ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. فاتقوا الله عباد الله. കഴിഞ്ഞ ഇങ്ങനെയൊരു ഇരുത്തത്തിൽ അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ ഫദ്ല് കൊണ്ട് കലിമത്തു ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഅനയും അതിനെ സമ്പൂർണമാക്കുന്ന യാതൊരു കാരണവശാലും ഒഴിച്ചുകൂടാൻ അകറ്റി നിർത്താൻ നിർവാഹമില്ലാത്ത അതിൻ്റെ രണ്ട് റുക്കുനുകളും അതോടൊപ്പം അലാ ഇലാഹ ഇല്ലല്ലയെ നമ്മുടെ ജീവിതത്തിൽ സാർത്ഥകമാക്കുന്ന അതിൻ്റെ നിബന്ധനകളിൽപ്പെട്ട ഷർത്തുകളിൽപ്പെട്ട രണ്ട് ഷർത്തുകളും നമ്മൾ ഒരുമിച്ച് പഠിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതനുസരിച്ച് അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതോടൊപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ, സലഫുകളുടെ ചില വാചകങ്ങൾ തുടക്കത്തിൽ ഇന്നാദ്യമായി നിങ്ങളെ കേൾപ്പിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. തൗഹീദിന്റെ പഠനം, കലിമത്തു ഷഹാദയുടെ പഠനം എന്നുള്ളത് കാന സ്വഹാബത്തു റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ യഅനൂന തഅല്ലുമ തൗഹീദ് അൽഹമ്മിയ വൽ ഔലവിയ ഖബ്ല അയ് ഇൽമിൻ ആഖർ. മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും തൗഹീദിന്റെ പഠനത്തെ അവർ ഏറ്റവും മുഖ്യമായി ആദ്യമായി പരിഗണന നൽകിയിരുന്നവരായിരുന്നു. ഖബ്ല അയ്യ ഇൽമിൻ ആഖർ, മറ്റേത് പഠനത്തെക്കാളും ആദ്യം സ്വഹാബത്ത് തൗഹീദിന്റെ പഠനത്തിന് പ്രാധാന്യവും പ്രഥമ സ്ഥാനവും കൽപ്പിച്ചിരുന്നു എന്നതായി അവരുടെ അസറുകളിൽ സ്ഥിരപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം മഹാനായ ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സുനനിൽ സ്വഹീഹായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് മഹാനായ ജുന്ദബ് ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നു. കുന്ന മഅ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമായിരുന്നു. വനഹ്നു ഫിത്യാൻ, ആ സന്ദർഭത്തിൽ ഞങ്ങൾ പ്രായം കുറഞ്ഞ യുവാക്കളായിരുന്നു. ഫതഅല്ലംനൽ ഈമാൻ, ഞങ്ങൾ ആ സന്ദർഭത്തിൽ ഈമാൻ പഠിക്കുകയുണ്ടായി. ഖബ്ല അൻ നതഅല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഈമാനാണ് പഠിച്ചത്. ثم تعلمنا القران, ഈമാൻ പഠിച്ചതിനു ശേഷം ഞങ്ങൾ ഖുർആൻ പഠിച്ചു. ഫസ്ദദ്ന ബിഹി ഈമാന, അതുമുഖേന ഞങ്ങളുടെ ഈമാൻ വർദ്ധിക്കുകയുണ്ടായി. അപ്പൊ ആദ്യം അവർ പഠിച്ചത്, അല്ലെങ്കിൽ ആദ്യം അവർ സന്നിഹിതരായത് ഖുർആന്റെ ക്ലാസ്സുകളിലായിരുന്നില്ല. നമ്മുടെ നാടുകളിൽ സലഫിയത്ത് ചേർക്കപ്പെടുന്ന ചില വിഭാഗം ആളുകൾ, അവർ ദീനിന്റെ സദസ്സുകളായി ആദ്യം പ്രഥമ സ്ഥാനം നൽകുക ഖുർആൻ ക്ലാസ്സുകൾക്കാണ് അല്ലെ. QHLS എന്ന പേരിൽ നമ്മളെല്ലാവരും അതിൽ സന്നിഹിതരായിട്ടുള്ളതാണ്. എന്നാൽ സഹാബത്തിന്റെ രീതി
അല്ലെങ്കിൽ സലഫുകളുടെ രീതി എന്ന് പറഞ്ഞാൽ അവർ ആദ്യം പഠിക്കുക ഈമാനായിരുന്നു, തൗഹീദായിരുന്നു, കലിമത്തു ഷഹാദയായിരുന്നു. അതിനുശേഷമാണ് അവർ ഖുർആൻ പഠിച്ചിട്ടുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു മുൻഗണനാക്രമം പാലിച്ചാൽ എന്ത് സംഭവിക്കും? ഈമാൻ പഠിച്ച്, തൗഹീദ് പഠിച്ച്, കലിമത്തു ഷഹാദ പഠിച്ച്, ഈ ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ ഖുർആൻ കേൾക്കുമ്പോൾ അവരുടെ ഈമാൻ വർദ്ധിക്കും, ഈമാനിന് വർദ്ധനവുണ്ടാകും. അതാണ് സ്വഹാബത്ത് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ റിസാലയിൽ പറഞ്ഞു, ഫഅല കുല്ലി മുസ്ലിമിൻ അൻ യതഅല്ലമ മിൻ ലിസാനിൽ അറബ് മാ ബലഅഹു ജുഹ്ദുഹു. എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ്, അനിവാര്യമാണ്, അൻ യതഅല്ലമ മിൻ ലിസാനിൽ അറബ് അറബി ഭാഷ അവൻ പഠിക്കുക എന്നുള്ളത്. മാ ബലഅഹു ജുഹ്ദുഹു, അവന്റെ പരിശ്രമം എത്രത്തോളം അവന് വിനിയോഗിക്കാൻ പറ്റുമോ ആ മാർഗത്തിൽ അത്രത്തോളം വിനിയോഗിച്ചവൻ അറബി ഭാഷ പഠിക്കൽ നിർബന്ധമാണ്. എന്നിട്ട് അറബി ഭാഷാ പഠനം അവൻ എവിടെ എത്തിക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് യാതൊരു കറയുമേൽക്കാതെ സാക്ഷ്യം വഹിക്കുന്നിടത്തോളം അത് ഉയരണം. ആ നിലക്ക് ആ പഠനത്തിന്റെ നിലവാരം എത്തണം. വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു, അതോടൊപ്പം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹാദത്തിന്റെ രണ്ടാം ഭാഗമായ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അതിനെ സാക്ഷ്യം വഹിക്കുന്ന തരത്തിലേക്ക് ഉയരണം. വയത്ലു ബിഹി കിതാബല്ലാഹ്, എന്നിട്ട് അവൻ അള്ളാഹുവിന്റെ കിതാബ് വായിക്കണം, അവനത് പഠിച്ചു മനസ്സിലാക്കുന്നു. വയൻതിഖു ബിദ്ദിക്രി ഫീ മഫ്തറല്ലാഹു ഫീ മഫ്തറല്ലാഹു അലൈഹി മിനത് തക്ബീർ വഅമറ ബിഹി മിനത് തസ്ബീഹ് വതശഹ്ഹുദ് വഗൈറി ദാലിക്. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല ഫർളാക്കിയിട്ടുള്ള ദിക്റുകൾ, തക്ബീറുകൾ, അള്ളാഹു സുബ്ഹാനഹു വതആല ശറഇൽ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള തസ്ബീഹുകൾ, തശഹ്ഹുദ് അതല്ലാത്ത മറ്റു കാര്യങ്ങളിലേക്കെല്ലാം അവനെത്തണം. അതിന്റെ പഠനത്തിലേക്കും അതുച്ചരിക്കുന്നതിലേക്കും അത് പ്രാവർത്തികമാക്കുന്നതിലേക്കും അവനെത്തണം. അപ്പോൾ ദിക്ർ ചെയ്യുന്നതും തക്ബീർ എടുക്കുന്നതും തസ്ബീഹ് എടുക്കുന്നതും തശഹുദ് നിർവഹിക്കുന്നതുമെല്ലാം അറബി ഭാഷ പഠിച്ചുകൊണ്ടായിരിക്കുമ്പോൾ അതിന്റെ ആത്മാവിനെ ഉൾക്കൊണ്ട് അതിന്റെ ജീവൻ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും. അത് കേവലം മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെടുന്ന ചില ക്ലാസുകളിൽ നിന്നുകൊണ്ട് നമുക്ക് അതിന്റെ ആത്മാവ് തിരിച്ചറിയാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. അത് അറബി ഭാഷാ പഠനത്തിലൂടെ മാത്രമാണ് നമുക്ക് സാധിക്കുക, കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും കനിഞ്ഞ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ ഒന്നാമത്തെ ഷർത്തായി നമ്മൾ പറഞ്ഞു അൽ ഇൽം, അതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കുക. അന്നൽ ഇൽമ ശർത്തുൻ ഫീ സിഹ്ഹത്തിൽ ഖൗലി വൽ അമൽ, സലഫുകളിൽപ്പെട്ട ചിലർ പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഇൽമെന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നാമത്തെ ഷർത്തായി നമ്മൾ പഠിച്ചു ഇൽമുണ്ടായിരിക്കുക എന്നുള്ളത്. അന്നൽ ഇൽമ ശർത്തുൻ ഫീ സിഹ്ഹത്തിൽ ഖൗലി വൽ അമൽ, എന്തുകൊണ്ടാണ് ഏറ്റവും ആദ്യമായി നമുക്കുണ്ടാകേണ്ടത് ഇൽമാണെന്ന് പറയാൻ കാരണം, ആ ഇൽമാണ് ഫീ ശർത്തുൻ ഫീ സിഹ്ഹത്തിൽ ഖൗലി വൽ അമൽ, നമ്മുടെ പ്രവർത്തനവും നമ്മുടെ വാക്കും ശരിയാകണമെങ്കിലുള്ള ഷർത്താണ് ഏത്? ഇൽമ്. ആ ഇൽമാകുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നാമത്തെ ഷർത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നാമത്തെ ഷർത്തായ ഇൽമ് നമ്മുടെ പ്രവർത്തനവും നമ്മുടെ വാക്കും ശരിയാവാനുള്ള ഒന്നാമത്തെ ഷർത്താണ്. നമ്മുടെ വാക്കും പ്രവർത്തനവും ശരിയാകണമെങ്കിൽ ഇൽമില്ലാതെ സാധ്യമല്ല. ഫല യഅതബിറാനി ഇല്ലാ ബി, ഇൽമില്ലാതെ ആ വാക്കും പ്രവർത്തനവും സ്വീകാര്യമല്ല അല്ലാഹുവിന്റെ അടുക്കൽ. ഫഹുവ മുതഖദ്ദമുൻ അലൈഹിമ, ഖൗലിനും ഫിഅലിനും മുമ്പ്, പ്രവർത്തനത്തിനും വാക്കിനു മുമ്പ് ഇൽമിനെ നമ്മൾ മുന്തിക്കേണ്ടതുണ്ട്. അന്നഹു മുസഹ്ഹിഹുൻ നിയ്യത്തിൽ മുസഹ്ഹിഹത്തിൽ അമൽ, അതോടൊപ്പം ഇൽമെന്ന് പറഞ്ഞാൽ അത് നിയ്യത്തിനെ ശരിയാക്കുന്ന കാര്യമാകുന്നു. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അമലിനെ ശരിയാക്കുന്ന കാര്യമാകുന്നു. അമലിനെ ശരിയാക്കുന്നത് ഇന്നമൽ അമാലു ബിന്നിയ്യാത്ത്, അമലിനെ ശരിയാക്കുന്ന നിയ്യത്ത് ശരിയാകുക എപ്പോഴാണ്? ഇൽമുണ്ടാകുമ്പോഴാണ്. ഇത് സലഫുകളിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു വാചകമായിരുന്നു. لا يلقى الله بهما غير شاك فيهما الا دخل الجنه. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നാമത്തെ ഷർത്തായ ഇൽമിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ ഷർത്ത് ഫഹാദാ ഹുവ ശർത്തു സാനി മിൻ ശുറൂത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ യഖീൻ. യഖീൻ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് രണ്ടാമത്തെ ഷർത്താണ് യഖീൻ. യഖീൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള യഖീൻ ആണ് നമുക്ക് ഉണ്ടാകേണ്ടത്? فاليقين الجازم هو الذي يطمئن القلب إليه ولا يتسرب معه شيء من الشك ويعتقد صحة ما يقوله نطقا باللسان من أحقية إلهية الله تعالى وبطلان إلهية ما عداه لا إله إلا الله يقرئ الله يقين نمو كيدر وبطل ونداغنا نمو دهرديم أدل سمادان مدينا ولا يتسرب معه شيء من الشك നമ്മൾ മനസ്സിലാക്കിയ ഇൽമ് ലാ ഇലാഹ ഇല്ലല്ലാഹിനെ കുറിച്ചുള്ള ഇൽമ് അതിന്റെ മഅന അതിന്റെ റുക്ൻ ആ വിഷയത്തിൽ യാതൊരു കലർപ്പും കലരാതെ യാതൊരു കറയും ബാധിക്കാത്ത നമ്മുടെ മനസ്സിന് സമാശ്വാസം നൽകുന്ന ഉറപ്പുണ്ടാകണം. അതോടൊപ്പം ആ ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ താല്പര്യവും തേട്ടവും അതിലൂടെ നമ്മൾ അംഗീകരിക്കണം, നമ്മൾ വിശ്വസിക്കണം. ഇതാകുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ രണ്ടാമത്തെ ഷർത്തായ യഖീൻ. എന്താണ് അതിനുള്ള തെളിവായി നമ്മൾ പറഞ്ഞത്? ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി, ഇന്ന് നമ്മൾ ആരും എഴുതുന്നു കാണുന്നില്ല, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഷ്ഹദു അല്ലാ അന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അവനല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല, ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് എന്ന് സാക്ഷ്യം വഹിക്കുന്നു. വ അന്നി റസൂലുള്ളാഹ്, നിശ്ചയമായും ഞാൻ അല്ലാഹുവിന്റെ റസൂലാകുന്നു. ലാ യൽഖല്ലാഹ ബിഹിമാ അബ്ദുൻ ഗൈറ ഷാക്കിൻ ഫീഹിമാ ഇല്ലാ ദഖല ജന്ന. ഈ ഷഹാദത്തിന്റെ സാക്ഷ്യവചനം, ഒരടിമ സംശയമില്ലാത്ത നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആ അവസ്ഥയിൽ അവൻ കണ്ടുമുട്ടിയാൽ ഇല്ലാ ദഖല ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയല്ലാതെയില്ല, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിച്ച നിബന്ധന എന്താണ്? അല്ലാഹുവിനെ സംശയമില്ലാത്ത രൂപത്തിൽ ഷഹാദത്തിന് സാക്ഷ്യം വഹിച്ചവനായി കണ്ടുമുട്ടുക എന്നുള്ളതാണ്. ഇതാണ് ഹദീസിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ രണ്ടാമത്തെ ഷർത്തായ യഖീനിനുള്ള തെളിവ്. രണ്ടാമതൊരു ഹദീസ് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ്, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഖാല മൻ ലഖീത വറാഅ ഹാദൽ ഹായിത് യശ്ഹദു അന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുസ്തൈഖിനൻ ബിഹാ ഖൽബു ഫബശ്ശിർഹു ബിൽ ജന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, മൻ ലഖീത വറാഅ ഹാദൽ ഹായിത്, ഈ മറക്കു പിന്നിൽ, അതിന്റെ പശ്ചാത്തലം നമ്മൾ ലളിതമായി വിശദീകരിക്കുകയുണ്ടായി, ഈ മറക്കു പിന്നിൽ നിന്നെ നീ കണ്ടുമുട്ടുന്നവർ, യശ്ഹദു അന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവൻ അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല എന്ന് സാക്ഷ്യം വഹിക്കുന്നവനാണ്, അതോടൊപ്പം മുസ്തൈഖിനൻ ബിഹാ ഖൽബു, അവന്റെ ഹൃദയത്തിൽ അവൻ അടിയുറച്ചുകൊണ്ട് സാക്ഷ്യം വഹിക്കുന്നവനാണ്, ഫബശ്ശിർഹു ബിൽ ജന്ന, അവനെ നീ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുന്നവരുടെ അറിയിക്കപ്പെടുന്നവരുടെ അവർക്കുള്ള നിബന്ധനയായി പറഞ്ഞ എന്താണ്? മുസ്തൈഖിനൻ ബിഹാ ഖൽബു, അവന്റെ ഹൃദയത്തിൽ ഉറപ്പോടുകൂടി സാക്ഷ്യം വഹിക്കണം, സംശയമില്ലാതെ. ഇതാകുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ രണ്ടാമത്തെ ഷർത്ത്. ഇതിനെ ഖുർആനിൽ നിന്നുള്ള തെളിവായി നമ്മൾ എന്താണ് പറഞ്ഞത്? അത് ഇൽമിനുള്ള തെളിവ്, സൂറത്തുൽ ഹുജറാത്തിലെ 15-ാമത്തെ ആയത്ത്. എന്നില്ല, നമ്മൾ വെറുതെ കേട്ടിരുന്നു പോവാന്നല്ലാതെ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അതിന് പ്രതികരണമായി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉത്തരം പോലും ലഭിക്കുന്നില്ലെങ്കിൽ ഞാനീ പറയുന്നതിന് നിങ്ങൾ കൊടുത്ത അമലിന്റെ സ്വീകാര്യത അല്ലാഹു അലം. ഞാൻ നിങ്ങളെ ചോദ്യം ചെയ്യല്ല, പക്ഷെ അത് അള്ളാഹുവിന്റെ അടുത്ത് നമുക്കെതിരെ സാക്ഷിയാവും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരുമിച്ച് പഠിക്കുകയാണ്. ഞാൻ എഴുതിയതൊക്കെ പിന്നെ പറഞ്ഞതൊക്കെ സൂക്ഷിച്ച് നോട്ടാക്കിയിട്ടാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ഒരുമിച്ച് പഠിക്കുക എന്നുള്ള രൂപത്തിലാണ് നമ്മൾ അതിന്റെ മുൻഗണനാക്രമമൊക്കെ പറഞ്ഞത്. അബ്ദുല്ലാഹിബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അപ്പൊ നമ്മളിത് വെറുതെ കേട്ടിരുന്ന പോവല്ലാതെ അതിന് തക്കതായ അർഹത നൽകിയിട്ടില്ലെങ്കിൽ ഇത് നമുക്കെതിരെ സാക്ഷിയാവും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. സൂറത്തുൽ ഹുജറാത്തിലെ 15-ാമത്തെ ആയത്താണ് നമ്മൾ പറഞ്ഞത്, യഖീനിനുള്ള തെളിവായി. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വ റസൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ വിശേഷണമായി പറയുകയാണ്. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർ മാത്രമാണ്. അല്ലദീന ആമനു ബില്ലാഹി വ റസൂലി, അവർ അല്ലാഹുവിനും റസൂലിലും വിശ്വസിക്കുന്നവരാണ്. സുമ്മ ലം യർതാബു, എന്നിട്ട് ആ വിശ്വസിച്ചതിൽ സംശയം കലരാത്തവരാണ്, സംശയം കലർത്താത്തവരാണ് അവർ. വജാഹദു ബി അംവാലിഹിം വ അൻഫുസിഹിം ഫീ സബീലില്ലാഹ്, ശേഷം അല്ലാഹുവിന്റെ മാർഗത്തിൽ അവരുടെ സമ്പത്തും ശരീരവും ഉപയോഗിച്ച് ധർമ്മസമരം നടത്തുന്നവരാണവർ. ഉലാഇകഹു മുസ്വാദിഖൂൻ, അവരാകുന്നു സത്യസന്ധന്മാർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിൽ പറഞ്ഞ 15-ാമത്തെ ആയത്താകുന്നു അതിനുള്ള തെളിവ്. ഇവിടെ എന്താണ് നമുക്കുള്ള തെളിവ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ശർത്താക്കി വെച്ചു, ഫസ്തറത ഫീ സിദ്ഖി ഈമാനിഹിം ബില്ലാഹി വ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഷഹാദത്തിലുള്ള അവരുടെ സത്യസന്ധതയ്ക്കായി അല്ലാഹു ഷർത്ത് വെച്ചു. എന്ത്? കൗനുഹും ലം യർതാബു, അവർ സംശയം കലരാത്തവരായിരിക്കുക വിഷയത്തിൽ, അവർക്ക് ശക്കുണ്ടാവാതിരിക്കുക. യക്കീനിന്റെ എതിരാണ് എന്ത്? ശക്ക്, സംശയങ്ങൾ. ഉറപ്പിന്റെ എതിരാണല്ല സംശയം, സന്ദേഹം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ പറഞ്ഞത് സംശയമില്ലാത്ത രൂപത്തിൽ അവർക്ക് ഉറപ്പുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവർ ഉലാഇകഹുമു സ്വാദിഖൂൻ, അവരാകുന്നു സത്യസന്ധന്മാർ, ഷഹാദത്തിൽ സത്യസന്ധമായി സാക്ഷ്യം വഹിച്ചവർ അവരാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. ഇനി ഉറപ്പില്ലാത്ത അവസ്ഥ, ശക്കുണ്ടാകുക, റൈബുണ്ടാകുക എന്നുള്ളത് ആരുടെ ലക്ഷണമാണ്? ഫഅമ്മൽ മുർതാബു ഫഹുവ മിനൽ മുനാഫിഖീൻ, ഫഅമ്മൽ മുർതാബു ഫഹുവ മിനൽ മുനാഫിഖീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ വിഷയത്തിൽ സംശയമുണ്ടാകുക ആർക്കാണ്? മുനാഫിക്കിനാണ്. അങ്ങനെയുള്ള ആളുകൾ മുനാഫിക്കുകളിൽപ്പെട്ടവരാണ്. എന്താണ് അതിനുള്ള തെളിവ്? അല്ലദീന ഖാല അല്ലാഹു ഫീഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കുകളെ സംബന്ധിച്ച് പറഞ്ഞു സൂറത്തു തൗബയിലെ 45-ാമത്തെ ആയത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട്, മുഫസിരിങ്ങൾ പറയുന്നു ഇത് തബൂക്ക് യുദ്ധത്തിന്റെ അവസരത്തിലാണ് റസൂലുള്ളാ ഈ വാക്ക് പറയുന്നതെന്നാണ്. യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു, നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് പുറപ്പെടുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു. അപ്പോൾ മുനാഫിക്കുകളിൽപ്പെട്ട ചില ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇളവ് ചോദിച്ചു. എന്താണ് അവർ ചോദിച്ചത്? ഞങ്ങൾക്ക് വരാൻ കഴിയില്ല, ഞങ്ങൾക്ക് പ്രയാസമാണ്. അവരുടെ പ്രയാസങ്ങൾ നിരത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈബ് അറിയാത്ത ആളായതുകൊണ്ട് റസൂലുള്ളാ അവരുടെ വാക്ക് വിശ്വസിച്ചു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുത്തുകയാണ്. റസൂലെ, ഇന്നമാ യസ്തഅദിനുകല്ലദീൻ, താങ്കളോട് അനുമതി വാങ്ങിയവർ, യുദ്ധത്തിന് വരാതിരിക്കാൻ ഇളവ് ചോദിച്ചവർ. അല്ലദീന ലാ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവർ അന്ത്യദിനത്തിലും അല്ലാഹുവിലും വിശ്വസിക്കാത്തവരാണ്, മുനാഫിക്കുകളാണ്. വർത്താബത് ഖുലൂബുഹും, അവരവരുടെ ഹൃദയത്തിൽ സംശയം കൂടികൊള്ളിച്ചവരാണ്. ഫഹും ഫീ റൈബിഹിം യതറദ്ദദൂൻ, അതുപോലെ തന്നെ അവരവരുടെ സന്ദേഹത്തിൽ ആടിക്കളിക്കുന്നവരാണ്, ദൃഢതയില്ലാത്ത ബലമില്ലാത്തവരാണ്. അവരുടെ ഈമാനിൽ സംശയവും സന്ദേഹവും വെച്ചു പുലർത്തുന്ന ഉറപ്പില്ലാത്തവരാണ്. ലാ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവർ അല്ലാഹുവിലും ഖിയാമത്ത് നാളിലും വിശ്വസിക്കുന്നില്ല, അവർ കുഫാറുകളാണ്. ഈ പറച്ചിലാരെ കുറിച്ചാണ്? മുനാഫിക്കുകളെ കുറിച്ചാണെന്നാണ് അഹ്ലുസുന്നത്തിന്റെ ഇമാമിയങ്ങളായ സുപ്രസിദ്ധരായിട്ടുള്ള മുഫസ്സിരിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്, സൂറത്ത് തൗബയിലെ 45-ാമത്തെ. അപ്പോൾ ഈമാനിൽ സംശയമുണ്ടാകുക, ഉറപ്പില്ലാതെ ആടിക്കളിക്കുന്ന അവസരമുണ്ടാകുക എന്നുള്ളത് മുനാഫിക്കുകളുടെ ലക്ഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ്. ഫല ഈമാന ലിമൻ ഖാലഹ ശാക്കൻ മുർതാബൻ, അപ്പോൾ സംശയിച്ചവനായി സന്ദേഹം വെച്ച് പുലർത്തുന്നവനായി ഒരുത്തൻ ഈമാനിനെ പ്രഖ്യാപിച്ചാൽ അവൻ ഈമാനില്ല. ഫല ഈമാന ലിമൻ ഖാലഹ ശാക്കൻ മുർതാബൻ, സംശയത്തോടെ സന്ദേഹത്തോടെ ആരെങ്കിലും ഈമാനിനെ പ്രഖ്യാപിച്ചാൽ അവൻ ഈമാനില്ല. വല ഉഖാലഹ ബിഅദദിൽ അൻഫാസ്, അവൻ എത്ര തവണ അതിനൊരു വിട്ടാലും. വല ഉസറഖ ബിഹ ഹത്ത യസ്മ ജമീഉ നാസ്, ജനങ്ങൾ മുഴുവൻ കേൾക്കുമാർ അവൻ അട്ടഹസിച്ചാലും, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഉച്ചത്തിൽ ശബ്ദിച്ചാലും, മനസ്സിൽ സംശയമുണ്ടോ, മനസ്സിൽ സന്ദേഹമുണ്ടോ, അവൻ പ്രഖ്യാപിച്ചാൽ അത് ഈമാനാവുകയില്ല, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തീകരിക്കപ്പെടുകയില്ല. വഫിൽ ഹദീസ്, ഹദീസിൽ വന്നിട്ടുണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, لا يلقى الله بهما عبد غير شاك فيهما الا دخل الجنه നമ്മൾ മുൻപ് സൂചിപ്പിച്ച ഹദീസ് സംശയമില്ലാത്ത നിലയിൽ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹ് ആരെങ്കിലും സാക്ഷ്യം വഹിച്ചുകൊണ്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടിയാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വർഗ്ഗത്തിലേക്കുള്ള പ്രവേശനത്തിന് നിബന്ധനയാക്കി വെച്ചത് എന്താണ്? അയ്യക്കൂന മുസ്തൈഖിനൻ ബിഹാ ഖൽബു, നമ്മുടെ ഹൃദയത്തിൽ അതിനുറപ്പുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഗൈറ ശാക്കിൻ ഫിഹ, അതിൽ നമുക്ക് സംശയമുണ്ടാകാൻ പാടില്ല എന്നതാണ്. വഇദൻ തഫശർതു ഇൻതഫൽ മശ്റൂത്ത്, ഷർത്തിനെ ആരെങ്കിലും നിരാകരിച്ചാൽ ഷർത്താക്കപ്പെട്ട കാര്യം നിരാകരിക്കപ്പെടും. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തിൽപ്പെട്ടതാണ് യഖീൻ. യഖീനിന് ആർക്കെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അതെന്തിനു വേണ്ടിയാണ് ഷർത്താക്കപ്പെട്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹയ്ക്ക് വേണ്ടിയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ തന്നെ ബാത്തിലായി പോകും എന്നതാണ്. അത് ഷർത്താക്കി വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഷർത്തിന് കോട്ട സംഭവിച്ചാൽ ഷർത്താക്കപ്പെട്ട കാര്യവും ബാത്തിലായി പോകും. ഫലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ മൻ കാന മൂഖിനൻ ബിഹാ ഖൽബു, അപ്പോൾ ഹൃദയത്തിൽ ദൃഢബോധ്യമില്ലാത്ത ഉറപ്പില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് ചുരുക്കം. ഇതാകുന്നു ലാ ഇലാഹ ഇല്ലല്ലയുടെ രണ്ടാമത്തെ ഷർത്ത്. ഇനി لا يكفي مجرد قولها باللسان بل لا بد من اليقين المنافي للريب والشك والتردد ان من لقي الله تعالى بشهادتي التوحيد شاكا فيهما او بشيء من لوازمها او مقتضياتهما لا يدخل الجنه ولا يكون من اهلها ولا ممن يشهدون شهاده الحق بحق. لا اله الا الله സംശയം വെച്ച് പുലർത്തുക എന്ന് പറഞ്ഞാൽ അത് കേവലം ഷഹാദത്തിന്റെ മാനയിൽ മാത്രമല്ല, ഷഹാദത്തിന്റെ റുക്കിനിൽ മാത്രമല്ല, ഇത് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ശറഹിൽ നിന്ന് സായിദയായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ രണ്ടാമത്തെ ഷർത്തായി യഖീനെ ബാധിക്കുന്ന കാര്യമാണ്. എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹയോട് അനുബന്ധമായി നമ്മളിൽ ഉണ്ടാകേണ്ടുന്ന ലവാസിമുകൾ, അതുപോലെ തന്നെ മുഖത്തളയാത്തുകൾ, അതിന്റെ താൽപര്യങ്ങൾ, അതിലാർക്കെങ്കിലും സംശയമുണ്ടായാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ചെയ്യുന്ന ഇബാദത്തുകളിൽ, അള്ളാഹുവിനോട് ചെയ്യുന്ന ത്വാഅത്തുകളിൽ, അതാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനിവാര്യതയായി ഉണ്ടാകേണ്ട പ്രവർത്തനങ്ങൾ ആണല്ലോ, അതിലാർക്കെങ്കിലും സംശയമുണ്ടായാൽ, ഉറപ്പില്ലാതായാൽ, ലാ യദ്ഖുലുൽ ജന്ന വലാ യകൂനു മിൻ അഹ്ലിഹ, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അവൻ സ്വർഗാവകാശികളിൽപ്പെട്ടവനാകുകയില്ല എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം എന്ന് ചില മുഹദ്ദിസീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഹദീസിന്റെ അല്ലാഹു സുബ്ഹാനഹു വതആലയെ സംശയമില്ലാത്ത നിലക്ക് ഷഹാദത്തിന് സാക്ഷ്യം വഹിച്ചവനായി കണ്ടുമുട്ടുക, ആ കണ്ടുമുട്ടുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥമായി ഇതും കൂടി ഉലമാക്കൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. അതിന്റെ ലവാസിമുകൾ, അതിന്റെ മുഖത്തളയാത്തുകൾ, അതിനോടനുബന്ധമായ പ്രവർത്തനങ്ങളിൽ നമുക്ക് സംശയമുണ്ടാകാൻ പാടില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വക്താവാണെന്ന് പറയാൻ സാധ്യമല്ല. വലാ മിമ്മൻ യശ്ഹദൂന ശഹാദത്തൽ ഹഖ് ബിഹഖിൻ, അതോടൊപ്പം തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏറ്റവും വലിയ സത്യം, ആ സത്യത്തിന് സത്യമായി സാക്ഷ്യം വഹിച്ചവരുടെ കൂട്ടത്തിൽപ്പെടുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയെ സത്യസന്ധമായി സാക്ഷ്യം വഹിക്കണം, ഹക്കായ നിലയിൽ സാക്ഷ്യം വഹിക്കണം. ആ നിലയിൽ സാക്ഷ്യം വഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ലവാസിമുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മുക്തളയാത്തുകൾ, അതും കൂടി നമുക്ക് സംശയം കലരാത്ത രൂപത്തിൽ അംഗീകരിക്കാൻ മനസ്സുണ്ടാകണമെന്ന് ചുരുക്കം. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ രണ്ട് ഷർത്തുകൾ നമ്മൾ ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തെ ഷർത്ത് അൽ ഇൽമു, ഇൽമുണ്ടായിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച്, അതിന്റെ മാനയെക്കുറിച്ച്, അതിലടങ്ങിയിട്ടുള്ള ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത പരസ്പര പൂരകങ്ങളായ നഫീന്റെയും ഇസ്ബാത്തിന്റെയും റുക്കുനുകളെ കുറിച്ച് നമ്മൾക്ക് അറിവുണ്ടായിരിക്കണം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് അതിനുള്ള തെളിവ്. ഹദീസിൽ നിന്നുള്ള തെളിവ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ വിപരീതമാകുന്നു അൽ ജഹൽ, വിവരമില്ലായിരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചുള്ള അതിന്റെ മാനയെക്കുറിച്ച്, അതിന്റെ റുക്കുനുകളെക്കുറിച്ച്, അത് പൂർത്തീകരിക്കപ്പെടുന്ന ഷർത്തുകളെ കുറിച്ചിട്ടുള്ള വിവരമില്ലായ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നാമത്തെ ഷർത്തിനെ തന്നെ നശിപ്പിച്ചു കളയും. രണ്ടാമത്തെ ഷർത്താകുന്നു സംശയമില്ലാത്ത, സന്ദേഹമില്ലാത്ത നിലയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയെക്കുറിച്ചും അതിന്റെ ലവാസിമുകളെക്കുറിച്ചും അതിന്റെ മുക്തളയാത്തുകളെക്കുറിച്ചും സംശയമില്ലാത്ത നിലയിൽ ഉറപ്പോടുകൂടി മനസ്സിൽ അംഗീകരിക്കുക എന്നുള്ളത്. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹയ്ക്ക് നിബന്ധനയാക്കപ്പെട്ടിട്ടുള്ള മൂന്നാമത്തെ ഷർത്തിൽ എണ്ണപ്പെട്ടത് അൽ ഖബൂൽ. അൽ ഖബൂൽ, ഖബൂൽ എന്ന് പറഞ്ഞാൽ സ്വീകാര്യ സന്നദ്ധത, സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാകുക. എന്താണ് നമുക്ക് സ്വീകരിക്കാനുള്ള മനസ്സന്നത ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, അയക്ബല കുല്ല മക്തലത് ഹുഹാദിഹിൽ കലിമത്തു ബിഖൽബിഹി വബിലിസാനിഹി. ലാ ഇലാഹ ഇല്ലല്ലാഹ് മഅന നമ്മൾ പഠിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് അടങ്ങിയിട്ടുള്ള റുക്നുകൾ നമ്മൾ പഠിച്ചു, അതിൽ സംശയവും സന്ദേഹവും കലരാത്ത രൂപത്തിൽ നമ്മൾ ഉറപ്പോടെ അതിന് സാക്ഷ്യം വഹിച്ചു. ഇനി ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദക്ക് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അത് മുഴുവൻ നമ്മുടെ നാക്കുകൊണ്ടും നമ്മുടെ ഹൃദയം കൊണ്ടും നമ്മൾ സ്വീകരിക്കുക, അതാകുന്നു ഖബൂൽ എന്ന് പറഞ്ഞാൽ. ഫയസദ്ദിഖു ബിൽ അഖ്ബാരി വയുഅ്മിനു ബികുല്ലി മാ ജാ അനില്ലാഹ് അൻ തരീഖ് നബിയിൽ മുഖ്താരി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ലാ ഇലാഹ ഇല്ലല്ലാഹയോട് അനുബന്ധമായി ദീനിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള, റസൂലുള്ളാഹിയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുള്ള ശരീഅത്തിന്റെ വ്യവസ്ഥിതികളെല്ലാം, അഖ്ബാറുകളെല്ലാം നമ്മൾ സത്യപ്പെടുത്തുന്നു. വയഖ്ബലു ദാലിക് കുല്ലഹ്, അത് മുഴുവൻ നമ്മൾ സമ്പൂർണമായി സ്വീകരിക്കുന്നു. വലാ യറുദ്ദു മിൻഹു ശൈഅൻ, അതിൽ നിന്നൊന്നും നമ്മൾ തള്ളുന്നില്ല, ഒന്നും നമ്മൾ തട്ടുന്നില്ല. വലാ യജ്നി അലൻ നുസൂസി ബിത്തഅ്വീലിൽ ഫാസിദ് വതഹ്രീഫിൽ ലദീന ഹല്ലാഹു അൻഹു, അതിനെ തട്ടാതിരിക്കുക മാത്രമല്ല അതിനെ അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹിയിലൂടെ അവതരിപ്പിച്ച രൂപത്തിൽ സ്വഹാബത്ത് അതിനെ മനസ്സിലാക്കിയ രൂപത്തിൽ മനസ്സിലാക്കണം. അതല്ല അതിനെ മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് വ്യാഖ്യാനവും ദുർവ്യാഖ്യാനവും വ്യതിയാനങ്ങളും കോട്ടിമാട്ടലും വന്നു കഴിഞ്ഞാൽ അല്ലാഹു വിലക്കിയ രൂപത്തിലുള്ള അർത്ഥം അതിനെ നമ്മൾ കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വീകാര്യ സന്നദ്ധതയെ ബാധിക്കുന്ന കാര്യമാകുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചിട്ടുള്ള ശറഅ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന രൂപത്തിൽ സ്വഹാബത്തിന്റെ ഫഹ്മ് അനുസരിച്ച് സമ്പൂർണമായി നമ്മൾ സ്വീകരിക്കുക, നമ്മുടെ മനസ്സുകൊണ്ട് സ്വീകരിക്കുക, അതോടൊപ്പം അത് നമ്മുടെ നാക്കുകൊണ്ട് പ്രഖ്യാപിക്കുക, അതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവും നേരിടാതിരിക്കുക. ആ കാര്യങ്ങളുടെ നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് അല്ലാഹു വിലക്കിയ രൂപത്തിൽ കോട്ടിമാട്ടുകയോ ദുർവ്യാഖ്യാനിക്കുകയോ ചെയ്യാതിരിക്കുക. ഇതാകുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മൂന്നാമത്തെ ഷർത്തായ അൽ ഖബൂൽ എന്നുള്ളത്. ഇനി എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മൂന്നാമത്തെ ഷർത്തായ ഖബൂലിനുള്ള തെളിവ്? അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിലെ നമുക്ക് എല്ലാവർക്കും മനഃപ്പാടമുള്ള ഏറ്റവും അവസാനത്തെ ആയത്ത് ഏതാണ്? ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി, ഏറ്റവും അവസാനത്തെ ആയത്തുകളിൽ ഒന്ന്. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് അവതരിച്ചിട്ടുള്ളതിൽ വിശ്വസിച്ചവനാണ്. മിർ റബ്ബിഹി, അവിടുത്തെ റബ്ബിന്റെ അടുക്കൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിന് അവതരിപ്പിച്ചതിലെല്ലാം അള്ളാഹുവിന്റെ റസൂൽ വിശ്വസിക്കുന്നവനാണ്. വൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹുവിൽ നിന്ന് അവതരിച്ചിട്ടുള്ള എല്ലാം അവർ വിശ്വസിക്കുന്നവരാണ്. ലാൻ കുല്ലുൻ ആമന ബില്ലാഹ് വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി, അവരെല്ലാവരും അള്ളാഹുവിലും മലക്കുകളിലും കുതുബിലും റുസുലുകളിലും മുർസലീങ്ങളിലും വിശ്വസിച്ചവരാണ്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, അള്ളാഹുവിന്റെ മുർസലീങ്ങളിൽ ആർക്കിടയിലും അവർ വിവേചനം കാണിക്കുകയില്ല. വഖാലു, എന്നിട്ട് അവർ പ്രഖ്യാപിക്കും, സമിഅ്നാ വഅതഅ്ന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. ഗുഫ്രാനക റബ്ബന, ഞങ്ങളുടെ റബ്ബേ ഞങ്ങൾക്ക് നീ പാപമോചനം നൽകുക. വഇലൈക്കൽ മസീർ, നിന്നിലേക്കാകുന്നു ഞങ്ങളുടെ മടക്കം. ഇതാകുന്നു ഇതിനുള്ള തെളിവ്. ഈമാൻ ഉള്ളവരാണ്, മുഅ്മിനീങ്ങളാണ്. അർക്കാനുൽ ഈമാൻ, ഈമാനിന്റെ കാര്യങ്ങളിൽപ്പെട്ട അള്ളാഹുവിലുള്ള വിശ്വാസം, അവന്റെ മലക്കുകളിലുള്ള വിശ്വാസം, അവന്റെ കുത്തുബുകളിലുള്ള വിശ്വാസം, അവന്റെ മുർസലുകളിലുള്ള വിശ്വാസം, അവസാന നാളിലുള്ള വിശ്വാസം, ഖളാ ഖദറിലുള്ള വിശ്വാസം, ഇതിലെല്ലാം വിശ്വാസമുള്ളവനാണ്. ആ വിശ്വാസം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ആ വിശ്വാസത്തിനോട് അനുബന്ധമായി അവൻ പ്രഖ്യാപിക്കണം. മനസ്സിലത് സ്വീകരിച്ചതിന് ശേഷം അവൻ പ്രഖ്യാപിക്കണം, സമിഅ്നാ വഅതഅ്ന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. എന്നിട്ട് അള്ളാഹുവിനോട് അതിനുവേണ്ടി ഇസ്തിഗ്ഫാർ നടത്തണം, അമൽ ചെയ്യണം. ഇതാകുന്നു ഇതിനുള്ള ഖുർആനിൽ നിന്നുള്ള തെളിവ്. അതോടൊപ്പം സൂറത്തു ബഖറയിലെ തന്നെ 136-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖൂലു ആമന്നാ ബില്ലാഹ് وما انزل علينا وما انزل الى ابراهيم واسماعيل واسحاق ويعقوب والاسباط وما اوتي موسى وعيسى وما اوتي النبيون من ربهم لا نفرق بين احد منهم ونحن له مسلمون. നിങ്ങൾ പ്രഖ്യാപിക്കുക, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അല്ലാഹുവിൽ നിന്ന് ഞങ്ങൾക്ക് അവതീർണമായിട്ടുള്ളതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതോടൊപ്പം മഹാനായ ഇബ്രാഹിം വഇസ്മായിൽ വഇസ്ഹാഖ് വയഅഖൂബ് അലൈഹിമുസ്സലാം ഇവർക്കെല്ലാം അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ളതിലും ഞങ്ങൾ വിശ്വസിക്കുന്നു, അതോടൊപ്പം വൽ അസ്ബാഖ് യാക്കൂബ് നബിയുടെ സന്തതികൾ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങിയിട്ടുള്ള യാക്കൂബ് നബിയുടെ സന്തതികൾ അവർക്ക് അവതരിച്ചതിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. വമാ ഊതിയ മൂസ വ ഈസ, മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് അല്ലാഹു നൽകിയിട്ടുള്ളതിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. വമാ ഊതിയ നബിയൂൻ, അല്ല നബിമാർ അമ്പിയാക്കൾ ഒന്നടങ്കം അവർക്ക് നൽകിയിട്ടുള്ളതിലെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു. ആരിൽ നിന്ന് അവർക്ക് നൽകിയിട്ടുള്ളത്? മിർ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്ന്. ലാ നുഫരിഖു ബൈന അഹദിം മിൻഹും, അവരിൽ ആർക്കിടയിലും ഞങ്ങൾക്ക് വിവേചനമില്ല. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അല്ലാഹുവിലേക്ക് സമ്പൂർണമായി കീഴ്പ്പെട്ട മുസ്ലിമീങ്ങളാകുന്നു. അപ്പോൾ ഇവിടെ മുസ്ലിമീങ്ങളുടെ യോഗ്യതകളായി അവരുടെ വിശേഷണങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അവരുടെ മനസ്സിൽ അവർ സ്വീകരിച്ച ഈമാനിനെ പ്രഖ്യാപിക്കുക എന്നുള്ളത്, സ്വീകരിച്ചുകൊണ്ട് നാക്കുകൊണ്ട് പ്രഖ്യാപിക്കുക എന്നുള്ളത്, ഇതാകുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ മൂന്നാമത്തെ ചേർത്താകുന്ന അൽ ഖബൂൽ, സ്വീകാര്യ സന്നദ്ധത. അതാദ്യം ഹൃദയത്തിൽ നമ്മൾ സ്വീകരിക്കുന്നു സമ്പൂർണമായി. അതാരെയും ഭയപ്പെടാതെ, ആരുടെയെങ്കിലും അപഹാസ്യങ്ങളെയും പരിഹാസങ്ങളെയും വെല്ലാതെ നമ്മൾ അതിനെ സധൈര്യം പ്രഖ്യാപിക്കുന്നു, ഇതാകുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ ചേർത്തായ അൽ ഖബൂൽ എന്നുള്ളത്. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ മൂന്നാമത്തെ ഷർത്തായ ഖബൂലിന്റെ എതിർഭാഗം എന്താണ്? ഖബൂലിന്റെ എതിരാകുന്നു അർറദ് എന്നുള്ളത്, തള്ളുക, നിരാകരിക്കുക എന്നുള്ളത്. ഫഇന്ന ഹുനാക മൻ യഅലമു മഅന ശഹാദതി വയൂഖിനു ബിമദ്ലൂലിഹ, ഒരുത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ മഅനയും അതിന്റെ താൽപര്യങ്ങളും പഠിച്ചു, അതിന്റെ അറിയിപ്പുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹിയോട് അനുബന്ധമായിട്ടുള്ള, അതിനെക്കുറിച്ചുള്ള മറ്റു അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതിനവൻ ഉറപ്പോടെ അംഗീകരിച്ചു. രണ്ടാമത്തെ ഷർത്ത്, ഇൽമും യഖീനും ഉണ്ടായി. ഫയതി ബിഷർത്തിൽ അവ്വൽ വബിഷർത്തി സാനി, ആദ്യത്തെ ഷർത്തും കൊണ്ടുവന്നു അവൻ, രണ്ടാമത്തെ ഷർത്തും കൊണ്ടുവന്നു. വലക്കിന്നഹു യർദുഹ കിബ്റൻ വഹസദ, പക്ഷേ അവന്റെ മനസ്സിൽ കുടികൊണ്ടിട്ടുള്ള അഹങ്കാരത്തിന്റെയും അസൂയയുടെയും ഫലമായി അവൻ അതിനെ നിരാകരിച്ചു, തള്ളി. വഹാദിഹി ഹാലു ഉലമാഇൽ യഹൂദി വന്നസാറ, ഇതാകുന്നു യഹൂദികളിലും നസാറാക്കളിലും പെട്ടിട്ടുള്ള ഉലമാക്കൾക്ക് സംഭവിച്ച പിഴവ്. അവർക്ക് ഇൽമുണ്ടായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹിനെ കുറിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നു, അതുപോലെ തന്നെ അവർക്ക് യഖീൻ ഉണ്ടായിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്നും ആ റസൂലുള്ളാഹിക്ക് അവതീർണമായിട്ടുള്ളത് അല്ലാഹുവിൽ നിന്നാണെന്നും അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ പിന്നെ എന്തുകൊണ്ട് അവർ പഴച്ചു? തുല്യതയില്ലാതെ അവരെന്തുകൊണ്ട് പഴപ്പിക്കപ്പെട്ടു? അവർ മൂന്നാമത്തെ ഷർത്ത് പൂർത്തീകരിച്ചില്ല എന്നുള്ളതാകുന്നു. എന്താണ് അതിനുള്ള തെളിവ്? സൂറത്തുൽ ബക്കറയിലെ 146-ാമത്തെ ആയത്ത്. സൂറത്തുൽ ബക്കറ 146, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച് പറഞ്ഞു, അല്ലദീന ആതൈനാഹുമുൽ കിതാബ്, ഖുർആനിനു മുമ്പ് കിതാബ് നൽകപ്പെട്ടവർ, നാം കിതാബ് നൽകിയവർ, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, അവർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിഞ്ഞവരായിരുന്നു, എത്രത്തോളം അവർക്ക് ആ വിഷയത്തിൽ ഇൽമും യഖീനും ഉണ്ടായിരുന്നു, അവർ അവരുടെ സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂലിനെ അവർ അറിഞ്ഞിരുന്നു, അവർക്ക് ഉറപ്പുണ്ടായിരുന്നു, സംശയമുണ്ടായിട്ടില്ല. വഇന്ന ഫരീഖൻ മിൻഹും ലയക്തുമൂൻ അൽഹഖ് വഹും യഅലമൂൻ, പക്ഷേ അവരിൽപ്പെട്ട ചില വിഭാഗം ആളുകൾ, അതായത് അവിടെയുള്ള ഉലമാക്കൾ, അവർ സത്യത്തെ മറച്ചുവെച്ചു, ഉറപ്പില്ലാഞ്ഞിട്ടോ അറിവില്ലാഞ്ഞിട്ടോ അല്ല, വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് തന്നെ അവർ മറച്ചുവെച്ചു. എന്താണ് അവരെ അത് മറച്ചുവെക്കാനും അതിനെ നിരാകരിക്കാനും അതിനെ റദ്ദ് ചെയ്യാനും അവരെ പ്രേരിപ്പിച്ച ഘടകമെന്തായിരുന്നു? അവരിലെ അഹങ്കാരവും മുസ്ലിമീങ്ങളോടുള്ള അസൂയയും അതായിരുന്നു. അവർക്ക് പിഴവ് സംഭവിച്ചത്, വീഴ്ച സംഭവിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ മൂന്നാമത്തെ ഷർത്തിലായിരുന്നു, ഖബൂലിലായിരുന്നു, അവർക്ക് സ്വീകരിക്കാനുള്ള സന്നദ്ധതയുണ്ടായില്ല. അതോടൊപ്പം അവരെ സംബന്ധിച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബക്കറയിൽ തന്നെ മറ്റൊരിടത്ത് പറഞ്ഞു, വദ്ദ കസീറു മിൻ അഹ്ലിൽ കിതാബ്, സൂറത്തുൽ ബഖറയിലെ 109-ാമത്തെ ആയത്താണെന്നാണ് സംശയം. നമ്മൾ പരിശോധിക്കണം. വദ്ദ കസീറു മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരിൽപ്പെട്ട ഭൂരിഭാഗം ആളുകളും ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, ലൗ യറുദ്ദൂനക്കും മിൻ ബഅദി ഈമാനിക്കും, മുഅ്മിനീങ്ങളെ മുസ്ലിമീങ്ങളെ നിങ്ങളുടെ ഈമാനിന് ശേഷം നിങ്ങളെ കുഫറിലേക്ക് മടക്കി കൊണ്ടുപോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. കുഫാറൻ ഹസദൻ, അവരെങ്ങനെയുള്ള കുഫാറുകളാണ്, ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹഖ്, അവർക്ക് സത്യം വ്യക്തമായതിനു ശേഷം, സത്യത്തെക്കുറിച്ച് അറിവും ഉറപ്പും ഉണ്ടായതിനു ശേഷം, ഇൽമും യഖീനും വന്നതിനു ശേഷം, അവരവരുടെ സ്വന്തത്തിൽ സ്വാർത്ഥപരമായി ഉണ്ടായിട്ടുള്ള അസൂയയുടെ അടിസ്ഥാനത്തിൽ അവരതിനെ നിരാകരിച്ചു, അവർ കുഫറിലേക്ക് പോയി. അവരിൽ ആ നിരാകരണത്തിന് അടിസ്ഥാനമായി ഭവിച്ചത് എന്താകുന്നു, അവർ സ്വാർത്ഥമായി വെച്ചു പുലർത്തിയ അസൂയ, ഇതാകുന്നു സ്വീകാര്യ സന്നദ്ധതയ്ക്ക് കോട്ടമായി സംഭവിക്കുന്ന കാരണം. ഇനി മറ്റൊരു കാരണമാകുന്ന എന്ത്? അഹങ്കാരം. അഹങ്കാരവും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തായിട്ടുള്ള കബൂലിനെ സ്വീകരിക്കാൻ നമുക്ക് തടസ്സമായി വരുന്ന കാര്യമാകുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തിന്, കബൂൽ എന്ന ഷർത്തിന് കോട്ടം സംഭവിക്കുന്ന അതിന്റെ എതിർഭാഗമായ റദ്ദ്, അതിൽപ്പെട്ടതാകുന്നു ബിനഖ്ലി ഷർത്തി സാലിസ് മിൻ ഷുറൂതി ലാ ഇലാഹ ഇല്ലല്ലാഹ് മൻ യഅതരിദു അലാ ബഅദിൽ അഹ്കാമി ശറഇയ, അള്ളാഹുവിന്റെ ഷറഇയിൽപ്പെട്ട ഏതെങ്കിലും അഹ്കാമുകളിൽ നിന്ന് ആരെങ്കിലും പുറന്തിരിയുകയാണെങ്കിൽ, ഔ അലാ ബഅദിൽ ഹുദൂദി വയറുദ്ദുഹ, അള്ളാഹുവിന്റെ ദീനിൽപ്പെട്ടിട്ടുള്ള ചില ഹുദൂദുകൾ അതിനാരെങ്കിലും നിരാകരിക്കുകയാണെങ്കിൽ, കല്ലദീന യഅതരിദൂന അലാ ഹദ്ദി സരിഖ, മഹാനായ സഈദ് റസ്ലാൻ ഹഫിളഹുല്ല പറയുന്നു അതിന് ഉദാഹരണമായി, ചില ആളുകൾ മോഷ്ടിച്ചവനുള്ള ശിക്ഷാ നടപടി എന്താണ് ഇസ്ലാമിൽ, അവന്റെ കൈ മുറിക്കുക, അവന്റെ കൈപ്പടം മുറിക്കുക എന്നുള്ളത്. ചില ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ വല്ലദീന യഅതരിദൂന അലാ ഹദ്ദി സിന, വ്യഭിചാരിക്കുള്ള ശിക്ഷ എന്താണ്, ശിക്ഷാ നടപടി എന്താണ്, അവനെ അവിവാഹിതനാണെങ്കിൽ അടിക്കുക, 100 അടിക്കുക, വിവാഹിതനാണെങ്കിൽ അവനെറിഞ്ഞു കൊല്ലുക. ചില ആളുകൾക്ക് അത് അംഗീകരിക്കാൻ, അതിനെ സ്വീകരിക്കാൻ മനപ്രയാസമാണ്, അവർ അതിനെ പുറന്തിരിയുന്നു. വല്ലദീന യഅതറിദൂന അലാ തഅദ്ദുദി സൗജാത്, അതോടൊപ്പം ബഹുഭാര്യത്വം, ഇസ്ലാമിലെ ബഹുഭാര്യത്വത്തെ സ്വീകരിക്കാനുള്ള സന്നദ്ധതയില്ലായ്മ ചില ആളുകൾക്ക് ഇക്കാലഘട്ടത്തിൽ ഉണ്ടാകുന്നു. ഒക്കെ ശരിയാണ്, പക്ഷേ ആ ബഹുഭാര്യത്വം ഉണ്ടല്ലോ എന്ന് ചില ആളുകൾ അറിയാതെ പറഞ്ഞു പോകുന്നു. വഹാദ കുല്ലുഹു ദാഖിലും ഫിർ റദ്ദി വഅദമിൽ ഖബൂലി ലിലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മൂന്നാമത്തെ ഷർത്തായ കബൂലിനെ ബാധിക്കുന്ന അതിന്റെ എതിർഭാഗമായ റദ്ദിലേക്ക് പോകുന്ന കാര്യങ്ങളാകുന്നു. ചില ആളുകൾ പറയുന്നുണ്ടല്ലോ, ഈ 21-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് സ്വീകരിക്കാൻ വകുപ്പില്ല, എല്ലാം നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ തയ്യാറല്ല, നമ്മൾ തയ്യാറല്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അത് സാർവകാലിക പ്രസക്തമല്ല, അത് അന്നത്തെ കാലത്തേക്ക് അത് സ്യൂട്ടബിൾ ആയിരുന്നു. ഇന്ന് പിന്നെ കട്ടവന്റെ കൈമുറിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് കൂടിപ്പോയി, വിവാഹിതനായ വിചാരിയെ എറിഞ്ഞുകൊല്ലുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ക്രൂരമായി പോയി എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂന്നാമത്തെ ഷർത്തായ കബൂലിനെ ബാധിക്കുന്ന അതിന്റെ എതിരായ റദ്ദിലേക്ക് പോകുന്ന കാര്യമാകുന്നു, കുഫ്രിലേക്ക് എത്തിച്ചേരാവുന്ന വാചകങ്ങളാകുന്നു. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇതാകുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തായിട്ടുള്ള കബൂൽ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തായ കബൂലിന്റെ എതിരാണ് റദ്ദ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ റദ്ദിനുള്ള മറ്റൊരു തെളിവാകുന്നു സൂറത്തു സാഫാത്തിലെ 35-ാമത്തായത്. ഞാൻ ഇതായിരുന്നു നേരത്തെ നോക്കിയത്, അഹങ്കാരത്തിനുള്ള തെളിവ് നോക്കി, ഇപ്പൊ കിട്ടിയില്ല, ഇപ്പൊ കണ്ടു. ഇന്നഹും കാനു ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സംബന്ധിച്ച് അവരോട് പറയപ്പെട്ടാൽ, ഇത് മുശ്രിക്കുകളെ സംബന്ധിച്ചാണ് ഈ പശ്ചാത്തലം, ലാ ഇലാഹ ഇല്ലല്ലാഹ് സംബന്ധിച്ച് അവരോട് പറയപ്പെട്ടാൽ യസ്തക്ബിറൂൻ, അവർ അഹങ്കരിച്ചുകൊണ്ട് അതിനെ സ്വീകരിക്കാതെ പുറന്തിരിഞ്ഞു കളയും. അപ്പോ സ്വീകരിക്കാതിരിക്കാനുള്ള മറ്റൊരു കാരണമാണ് എന്ത്? നസുകളിൽ സ്ഥിരപ്പെട്ട മറ്റൊരു കാരണമാണ്. ആദ്യം നമ്മൾ പറഞ്ഞു യഹൂദികൾ എന്തുകൊണ്ട് അവർ അതിനെ നിരാകരിച്ചത്? അവരുടെ അസൂയ കൊണ്ട്, അവരുടെ സ്വാർത്ഥപരമായ അസൂയ കൊണ്ട്. രണ്ടാമത്തെ കാരണമാകുന്നു അഹങ്കാരം. മുശ്രിക്കുകളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയപ്പെട്ടാൽ അവർ അഹങ്കാരം നടിച്ചുകൊണ്ട് അതിനോട് പുറന്തിരിയും. വയഖൂലുന ഇന്ന ലതാരിഖു ആലിഹതിനാ ലിശാഇരി മജ്നൂൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭ്രാന്തനായ കവി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഒരു ഭ്രാന്തനായ കവിക്ക് വേണ്ടിയാണോ ഞങ്ങൾ ഞങ്ങളുടെ ആലിഹത്തുകളെയെല്ലാം ആരാധ്യന്മാരെയെല്ലാം ഉപേക്ഷിക്കേണ്ടത് എന്നവർ പറയും. മഅദല്ലാ, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ധിക്കാരം അവരുടെ അഹങ്കാരത്തിൽ പ്രകടമായത് ഈ വാചകത്തിലൂടെയാണ്. റസൂലുള്ളാഹിയെ അഹങ്കാരി, അഹങ്കാരത്തോട് അവർ വിശേഷിപ്പിച്ചത് ഭ്രാന്തനായ കവി എന്നായിരുന്നു. ഇതാകുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്തായ മൂന്നാമത്തെ കാര്യം, അൽ യഖീൻ, അതിന്റെ വിപരീതമായ അർറദ് എന്നുള്ളത്. നാലാമത്തെ കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കബൂൽ, അഫൻ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തായ മൂന്നാമത്തെ കാര്യം കബൂൽ. നാലാമത്തെ കാര്യം അൽ ഇൻഖിയാദു അൽ മുനാഫി ലിത്തർക്ക്, നിരാസം, തിരസ്കരണം സംഭവിക്കാത്ത രൂപത്തിൽ സമ്പൂർണമായി അതിന് കീഴൊതുങ്ങുക എന്നുള്ളത്. ഇൻഖിയാദ് എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ വിധേയത്വം, കീഴൊതുങ്ങൽ എന്നാണ് അർത്ഥം. വദാലിക ബി അയ്യൻ ഖാദ ലിമാ ദല്ലത അലൈഹി കലിമത്തുൽ ഇഖ്ലാസ്, കലിമത്തുൽ ഇഖ്ലാസ് ആയ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അതിന് കീഴൊതുങ്ങണം. വലഅല്ല ഫർഖ ബൈനൽ ഇൻഖിയാദി വൽ ഖബൂൽ, അപ്പോൾ കീഴൊതുങ്ങലും സ്വീകരിക്കലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കബൂലും ഇൻഖിയാദും ഏകദേശം ഒരേ അർത്ഥത്തിൽ വരുന്നതാണ്. കബൂൽ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാനുള്ള സന്നദ്ധ ഉണ്ടാകുക, ഇൻഖിയാദ് എന്ന് പറഞ്ഞാൽ അതിനെ സമ്പൂർണ്ണമായി വിധേയത്വം കാണിക്കുക. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? അന്നൽ ഖബൂല ഇൽഹാറു സിഹ്ഹത്തി മഅനാ ദാലിക ബിൽ ഖബൂൽ ബിൽ ഖൗൽ, കബൂൽ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം അത് യഥാർത്ഥ നിലയിൽ പ്രഖ്യാപിക്കുക വാക്കുകൊണ്ട്. ഫയഖ്ബലുഹു വയുഅലിനു ദാലിക നുതുഖം ബിൽ ലിസാൻ, അത് ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നു, നാക്കുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് അവൻ പരസ്യമാക്കുന്നു, അതാകുന്നു കബൂല്. അത് നാക്കിലും ഹൃദയത്തിലും ഒതുങ്ങി, അതിന്റെ അപ്പുറത്തേക്ക് എത്തിയിട്ടില്ല. എന്നാൽ ആ പ്രഖ്യാപിച്ച ഇവന്റെ മനസ്സിൽ വിശ്വാസത്തോടെ ഉറപ്പോടെ ഉള്ള ആ ഈമാൻ, അതിനോട് അനുബന്ധമായ പ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കുക ഇത്തിബാഓടുകൂടി, അതാകുന്നു എന്ത്? ഇൻഖിയാദ്. മനസ്സിലായോ? കബൂൽ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ സ്വീകരിക്കുന്നു, സംശയലേശ്യമെന്നെ അത് പ്രഖ്യാപിക്കുന്നു നാക്കുകൊണ്ട്. ഇൻഖിയാദ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇത്തിബാഓടുകൂടി പ്രകടമാകുന്നു. വയൽസമു മിൻഹുമാ ജമീഅൻ അൽ ഇത്തിബാ, ചുരുക്കി പറഞ്ഞാൽ കബൂലിനും പിന്നെ ഇൻഖിയാദിനും അതിന്റെ പൂർണ്ണത കൈവരണമെങ്കിൽ ഇത്തിബാ ഉണ്ടാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ മനസ്സിൽ സ്വീകരിക്കാനും നാക്കുകൊണ്ട് പ്രഖ്യാപിക്കാനും നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ഇത്തിബാഓടുകൂടി അത് പ്രകടമാകാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മുതാബഅത്ത് ഉണ്ടാകൽ അനിവാര്യമാണ്. ഇതാകുന്നു ഇൻഖിയാദ്. അപ്പോൾ ഇൻഖിയാദ് എന്ന് പറഞ്ഞാൽ ഹുവൽ ഇസ്തിസ്ലാമു വൽ ഇദ്ആൻ വൽ ഇദ്ആൻ വഅദ്മു തഅഖുബി ലിശൈഇൻ മിൻ അഹ്കാമില്ലാഹ്, സമ്പൂർണമായ വിധേയത്വത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹയോട് നമ്മൾ കടപ്പെടുക. അള്ളാഹുവിന്റെ ഹുക്കുമകളിൽ ഒന്നിനോടും നമുക്കൊരു മനപ്രയാസം, ഒരു മുഷമുഷിപ്പ് ഉണ്ടാകാതിരിക്കുക. ഖാല തആല, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അനീബു ഇലാ റബ്ബിക്കും അസ്ലിമു ലഹ്, സൂറത്ത് സുമറിലെ 54-ാമത്തെ ആയത്ത്. നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് വിനയത്തോടെ താഴ്മയോടെ ഖേദിച്ചു മടങ്ങുക, വഅസ്ലിമു ലഹ്, അവന് സമ്പൂർണമായി കീഴ്പ്പെടുക. ആ കീഴ്പ്പെടലാകുന്നു ഇൻഖിയാദ് എന്ന് പറഞ്ഞാൽ. അതോടൊപ്പം വമിനൽ ഇൻഖിയാദി അയ്ദൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നാലാമത്തെ ഷർത്തായ ഇൻഖിയാദിൽ പെട്ടതാകുന്നു ലിമാ ജാഅ ബിഹി നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർദിയല്ലാഹു ബിഹി വൽ അമലു ബിഹി ദൂന തഅഖുബിൻ ഔ സിയാദത്തിൻ ഔ നുഖ്സാനിൻ. അല്ലാഹു സുബ്ഹാനഹു വതആലയെ അവന്റെ ഇബാദത്തിൽ ഏകനായി അംഗീകരിക്കുക എന്നുള്ളതാണ് മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. അതിൽ സമ്പൂർണമായി നമ്മൾ കീഴൊതുങ്ങുക എന്നതോടൊപ്പം അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നതിലും നമുക്ക് ആ വിധേയത്വം ഉണ്ടാകണം. അരില്ലാ ബിഹി, അതിൽ നമ്മൾ സമ്പൂർണ്ണ തൃപ്തരായിരിക്കണം. വലാമല ബിഹി, അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. ദൂനത്തെ അക്കുബിൻ, നമ്മുടെ മനസ്സിൽ മനപ്രയാസം ഉണ്ടാകാൻ പാടില്ല. ഔസിയാദത്തിൻ, നമ്മളുടെ വക കൂട്ടിച്ചേർക്കാൻ പാടില്ല. ഔ നുഖ്സാനിൻ, കുറയ്ക്കാൻ പാടില്ല. ഖാലത്ത ആല, എന്താണ് അതിനുള്ള തെളിവ്? ഫല വറബിക് ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما. സൂറത്തു നിസാ 65-ാമത്തെ ആയത്ത്. ഇല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെയാണ് സത്യം. റബ്ബിക്, റസൂലെ, താങ്കളുടെ റബ്ബിനെ തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂൻ, അവർ വിശ്വാസികളാകുകയില്ല. ഹത്താ യുഹക്കിമൂ, താങ്കളെ ഹാക്കിമായി, വിധികർത്താവായി അവർ സ്വീകരിക്കുന്നത് വരെ. ഏത് വിഷയത്തിൽ? ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയത്തിൽ റസൂലെ, താങ്കളിലേക്ക് ഹുക്കുമ തേടി വരാതെ അവരാരും വിശ്വാസികളാവുകയില്ല, പൂർണ്ണ വിശ്വാസികളാകുകയില്ല. സുമ്മലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത്, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധിച്ച വിധിയിൽ യാതൊരു മനപ്രയാസവും ബുദ്ധിമുട്ടും തോന്നാതിരിക്കുകയും ചെയ്യുന്നതുവരെ. എത്രത്തോളം എന്ന് വെച്ചാൽ, വയുസല്ലിമു തസ്ലീമ, റസൂലുള്ളാഹിയുടെ വിധിയിൽ അവർ സമ്പൂർണമായി കീഴൊതുങ്ങുന്നു, വിധേയത്വം കാണിക്കുന്നു. ഇതാകുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ നാലാമത്തെ ഷർത്തായ ഇൻഖിയാദ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ فإذا علم احد معنى لا اله الا الله فقد جاء بالشرط الاول قلت لا اله الا الله معنى അറിഞ്ഞു, لا اله الا الله യുടെ ഒന്നാമത്തെ ഷർത്ത് കൊണ്ടുവന്നു. واذا ايقن بها فقد جاء بالشرط الثاني, ആ വിഷയത്തിൽ അവൻ ഉറപ്പുണ്ട്, സംശയമില്ല, അവൻ രണ്ടാമത്തെ ഷർത്ത് കൊണ്ടുവന്നു. واذا قبلها, അവൻ അതിനെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും സ്വീകാര്യ സന്നദ്ധത പുലർത്തി. فقد جاء بشرط ثالث, അവൻ മൂന്നാമത്തെ ഷർത്ത് കൊണ്ടുവന്നു. പക്ഷേ വലക്കിന്നഹു ഇദാ ലം യൻഖദ് വലഹു വലം യുദ്ഇൻ ലഹാ വലം യസ്തസ്ലിം വലം യഅമൽ ബിമുഖല മാ അലിം, അവൻ അതിന് കീഴൊതുങ്ങിയില്ല, അവൻ അതിനോട് സമ്പൂർണ്ണ വിധേയത്വം കാണിച്ചില്ല, അവൻ അതിന്റെ താൽപര്യം അനുസരിച്ച് പ്രവർത്തിച്ചില്ല. ആ പ്രവർത്തനമാകുന്നുവല്ലോ ഇൻഖിയാദ്. മാ അലിം, അവൻ അറിഞ്ഞിട്ടല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫഇന്ന ദാലിക ലാ യൻഫഉഹു, അവൻ അത് യാതൊരു ഉപകാരവും ചെയ്യുകയില്ല. അലാ ഇലാഹില്ല പൂർത്തിയായിട്ടില്ല, അലാ ഇലാഹില്ല നിന്ന് അവന് ഉപകാരമുണ്ടായിട്ടില്ല. അറിഞ്ഞു, ഉറപ്പുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്, അതനുസരിച്ചുള്ള താല്പര്യങ്ങളുടെ പ്രവർത്തനമില്ലെങ്കിൽ അവനെന്ത് ലാ ഇലാഹില്ലാ അറിഞ്ഞത്? അവൻ അറിഞ്ഞിട്ടില്ല, അവനത് ഉപകാരം ചെയ്യുകയില്ല. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം, വമിൻ അദമിൽ ഇൻഖിയാദ്, ഇൻഖിയാദിന്റെ എതിരായ കാര്യമാകുന്നു തർക്ക് എന്നുള്ളത്, നിരാസം, തിരസ്കരണം എന്നുള്ളത്. തർക്കു തഹാകുമിൽ ശരീഅത്തില്ലാഹി അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ശരീഅത്തിനെ വിധി നിർണയിക്കാൻ സ്വീകരിക്കാതിരിക്കുക. വഇസ്തിബ്ദാലുഹാ ബിൽ ഖവാനിൽ വളഇയ, ഈ ഭൗതികമായ ലോകത്ത് സ്ഥാപിതമായിട്ടുള്ള നിയമങ്ങൾ അതിനു പകരം സ്ഥാപിക്കുക. ഏതെങ്കിലും വിഷയത്തിൽ നമുക്ക് സംശയമുണ്ടായാൽ, ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല ലഹുൽ ഹദീസ് എന്ന് ഖുർആനിലൂടെ പറഞ്ഞിട്ട് സംഗീതത്തെ ഹറാമാക്കി ഇല്ലേ, എന്നാൽ ആ ലഹുൽ ഹദീസിനെ മഹാന്മാരായ സ്വഹാബത്ത് വിശദീകരിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അൽഗുനാ. അതുപോലെ തന്നെ വല്ലദീന ലാ യശ്ഹദൂന സൂർ, സൂറിന് സാക്ഷ്യം വഹിക്കാത്തവർ എന്ന ഇബാദുർ റഹ്മാന്റെ ഗുണമായി അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. മഹാന്മാരായ സ്വഹാബത്തും താബിഈങ്ങളും അടങ്ങുന്ന മുഫസ്സിറുകൾ അതിന് പറഞ്ഞിട്ടുള്ളത് എന്താണ്? അൽഗുനാ, സംഗീതം എന്നാണ്. എന്നാൽ അതിന്റെ ബാഹ്യാർത്ഥം എടുത്തിട്ട് അത് വിനോദ വാർത്തകളാണ്, അത് പൈങ്കിളിക്കഥകളാണ്, അത് നോവലുകളാണ്, ഐതിഹ്യങ്ങളാണ്, പുരാണ കഥകളാണ് എന്ന് പറഞ്ഞ് നസ്സിൽ നിന്ന് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അതിനെ ആളുകൾ എന്ത് ചെയ്യുന്നു? അതിന്റെ വിധി നസ്സിൽ നിന്ന് സ്വീകരിക്കാതെ ഭൗതികമായ വിധികളിലേക്ക്, അത് ദഅവത്തിന് സ്വീകാര്യമാണ്, ദഅവത്തിന് സഹായകമാണ് എന്ന് പറഞ്ഞ് സംഗീതത്തിന്റെ മേമ്പൊടിയോടെ ദഅവത്തിന്റെ മേഖലയിൽ അതിനെ ഉപയോഗപ്പെടുത്തുന്നു. അത് ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ ഷർത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാകുന്നു. കാരണം ഖന എന്നുള്ളത്, സംഗീതം എന്നുള്ളത്, അത് ശറഇൽ വിലക്കപ്പെട്ട കാര്യമാണ്. ശറഇൽ അതിന് വിധി വന്നതിന് ശേഷം അതിന് പിന്നെ ഭൗതികമായി ആ വിധി സ്ഥിരപ്പെട്ടതിന് ശേഷം പിന്നെ ഒരാളുടെ ഫത്വക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? യൂസുഫുൽ കർലാവിന്റെ ഫത്വ നമുക്ക് ആവശ്യമുണ്ടോ? അയാൾ പിന്നീട് സ്ഥാപിക്കുന്ന, ഭൗതികമായി പിന്നീട് സ്ഥാപിക്കപ്പെടുന്ന ഒരു ഫത്വക്ക് അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. നസ്സിൽ സ്ഥിരമായ ഒരു വിധി അതിനുണ്ട്. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ വിധേയത്വത്തിനെ, അതിന്റെ സമ്പൂർണമായ കീഴ്പ്പെടലിനെ നമുക്ക് ഭംഗം വരുത്തുന്ന കാര്യമാകുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ അഹ്സാബിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യം. സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ ആയത്ത്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അയകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംറിഹിം വമൻ യഅസില്ലാഹ വറസൂലുഹു ഫഖദ് ദല്ല ദലാലൻ ബഈദ. ഒരു മുഅ്മിനനും മുഅ്മിനത്തിനും, ഒരു വിശ്വാസിനിക്കും ഒരു വിശ്വാസിക്കും പാടില്ല, ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹും റസൂലും ഒരു കൽപ്പന ഇറക്കി കഴിഞ്ഞാൽ, വിധിച്ചു കഴിഞ്ഞാൽ, അയകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംറിഹിം, അവരുടെ അഭീഷ്ട പ്രകാരം സ്വന്തം അഭിപ്രായം സ്വീകരിക്കാൻ അവർക്ക് പാടില്ല തന്നെ. وَمَنْ يَعْصِ اللَّهَ وَرَسُولَهُ فَقَدْ ضَلَّ ضَلَالًا بَعِيدًا. ഇങ്ങനെ ആരെങ്കിലും അള്ളാഹുവിനോടും റസൂലിനോടും ധിക്കാരം പ്രവർത്തിച്ചാൽ അവൻ വിദൂരമായ പിഴവുകേടിൽ പതിച്ചിരിക്കുന്നു. فَقَدْ ضَلَّ ضَلَالًا بَعِيدًا. അള്ളാഹുവിന്റെ ദീനിൽ സ്ഥാപിതമായിട്ടുള്ള വിധികൾ അതിലേക്ക് സമ്പൂർണമായി കീഴ്പ്പെടാതെ സ്വാഭിഷ്ടപ്രകാരം നമ്മൾ അതിനോട് യോജിക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഗൗരവമായ കാര്യമാണ്. ഇക്കാലഘട്ടത്തിൽ ഏറെ അതിന് സാക്ഷിയാകേണ്ടി വന്നിട്ടുള്ള ഒരു വിഷയമാണ് ഫോട്ടോഗ്രാഫി എന്നുള്ളത്. അള്ളാഹുവിന്റെ നസ്സിൽ സ്ഥിരപ്പെട്ട കാര്യമാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ അള്ളാഹു നസ്സായി ഇറക്കിയിട്ടുള്ള കാര്യമാകുന്നു. എല്ലാ ചിത്രീകരണവും ജീവനുള്ള ആത്മാവുള്ളവയുടെ എല്ലാ ചിത്രീകരണവും അതിനെ ക്രയായി പ്രയോഗിച്ചിട്ടുള്ളതാണ്. കുല്ലു മുസവ്വിരിൻ ഫിന്നാർ. എല്ലാ ചിത്രകാരന്മാരും ആത്മാവുള്ളവയുടെ ജീവനുള്ളവയുടെ ചിത്രമെടുക്കുന്ന ആളുകളും നരകത്തിലാകുന്നു എന്നുള്ളത്. അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ നൽകപ്പെട്ടിട്ടുണ്ട്, ശിക്ഷ നൽകപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ ഉണ്ടാക്കിയതിന് ജീവൻ നൽകാൻ പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ശപിച്ചിട്ടുണ്ട്, അവർക്ക് ലഅനത്ത് നടത്തിയിട്ടുണ്ട്. അത് മിനൽ കബായിർ, വൻപാപങ്ങളിൽപ്പെട്ടതാണ് എന്ന് അഹ്ലു സുന്നത്തിന്റെ ഇമാമികളുടെ ഇജ്മാ ഉണ്ട് ആ വിഷയം. പിന്നീട് അതിന് ആധുനികമായ ചില മേമ്പൊടികൾ ചേർത്തുകൊണ്ട് എങ്ങനെ നമുക്കതിനെ ഹലാലാക്കാൻ സാധിക്കും? ദഅവത്തിന്റെ പേരിൽ അസലിയായിട്ട് ഹറാമായിട്ടുള്ള ഒരു കാര്യം ദഅവത്തിന്റെ സ്വീകാര്യതയ്ക്ക് അത് ഗുണമാകുന്നു എന്ന് നമുക്കെങ്ങനെ വിധിക്കാൻ സാധിക്കും? അസലിയായി ഹറാമാകുന്നു, പിന്നെ ദഅവത്തിന്റെ സ്വീകാര്യതയ്ക്ക് എങ്ങനെ നമുക്കത് കാരണമായി എടുക്കാൻ സാധിക്കും? അതുകൊണ്ടാണ് മഹാനായ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ പറഞ്ഞത്, ദഅവത്തിന്റെ മേഖലയിൽ ഫോട്ടോഗ്രാഫി ഉപയോഗപ്പെടുത്താമല്ലോ എന്നൊരാൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് പാടില്ല എന്നതിനാണ് ഇവൻ ദഅവത്ത് നടത്തേണ്ടത്. കാരണം അത് അസലിൽ ഹറാമാണ്. അസലിൽ ഹറാമായ ഒരു കാര്യം ഹറാമാണോ എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാരെ വിലക്കേണ്ടത്. എന്നിട്ട് ദഅവത്തി ആ ഹറാമായ ഒരു കാര്യം ഉപയോഗിക്കുകയോ? അത് പാടില്ല തന്നെ. അത് നമ്മുടെ സ്വാഭിഷ്ടപ്രകാരം നമ്മൾ വിധിക്കുന്ന ഫത്വയാണ്, ഇല്ല. അതിന് ഭൂരിഭാഗം ഉലമാക്കളും ഹറാം എന്ന് തന്നെയാണ് അസലിൽ പറഞ്ഞിട്ടുള്ളത്. വമിൻ അദമിൽ ഇൻഖിയാദ്, ഇത് ഇൻഖിയാദിന് കോട്ടം സംഭവിക്കുന്ന ഒരു കാര്യമാകുന്നു. അതോടൊപ്പം ഇന്നേറെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം, പ്രായപൂർത്തിയായിട്ടുള്ള നമ്മുടെ മക്കളെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇടയിൽ യാതൊരു മറയുമില്ലാതെ കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം, കാതുകൊണ്ടുള്ള വ്യഭിചാരം, സ്പർശനം കൊണ്ടുള്ള വ്യഭിചാരം, എത്രത്തോളം എന്ന് വെച്ചാൽ നമുക്കൊരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത അനിഷേധ്യമായ സത്യങ്ങൾ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ ശ്രവിക്കുന്നു ദിനം പ്രതി. എത്രയോ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികൾ അവർ ഗർഭിണികളാകുന്നു, അനാശാസ്യത്തിന് വിധേയരാകുന്നു. നമുക്ക് നിൽക്കാൻ പറ്റുമോ അതിനെ? നമുക്കതിന്റെ സ്വീകാര്യത ചോദ്യം ചെയ്യാൻ പറ്റുമോ? നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ടും നമ്മൾ അത്തരത്തിൽ നമുക്ക് സാഹചര്യമുണ്ടായിട്ടും പരമാവധി ഫത്തഖുല്ലാഹ മസ്തതഅത്തും അള്ളാഹു പരമാവധി നമ്മളോട് സൂക്ഷിക്കാൻ പറഞ്ഞ ആ മേഖലയിലേക്ക് നമ്മൾ എത്തി നോക്കാതെ നമ്മുടെ ഇഷ്ടപ്രകാരം, അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ കുറച്ച് ഓവറാണ്. ഏത് മിക്സഡ് സ്കൂളുകളിൽ നമ്മുടെ പ്രായപൂർത്തിയായ മക്കളെ, വലിയ പെൺകുട്ടികളെ, വലിയ ആൺകുട്ടികളെ വിടുന്നത് നമുക്കിപ്പോഴും സ്വീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അള്ളാഹുവിന്റെ ദീനിൽ എന്തെങ്കിലും ഒരു ഇളവ് അള്ളാഹുവിന്റെ ശരീഅത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ഉലമാക്കളോട് ചോദിക്കുക. വളരെ കർശനമായി തന്നെ അഹ്ലു സുന്നത്തിന്റെ ഇമാമിങ്ങൾ അത് വിലക്കിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തു രക്ഷിക്കുമാറട്ടെ. ഇതെല്ലാം നമ്മുടെ ഇൻഖിയാദിനെ ബാധിക്കുന്ന കാര്യമാകുന്നു, വളരെ ഗൗരവത്തെ ശ്രദ്ധിക്കേണ്ട കാര്യമാകുന്നു. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ നാലാമത്തെ ഷർത്തായ ഇൻഖിയാദിനെ ബാധിക്കുന്ന കാര്യമാകുന്നു നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞതൊന്ന് ആവർത്തിച്ചു നോക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മഅനയാണ് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ന്യായമായും ആരാധിക്കപ്പെടേണ്ടവൻ അള്ളാഹു മാത്രമാകുന്നു. അള്ളാഹു അല്ലാത്തവരോടുള്ള ഇബാദത്തിന്റെ വഴിതിരിച്ചുവിടൽ അത് ന്യായമല്ല തന്നെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അടങ്ങിയിട്ടുള്ള രണ്ട് ഷർത്ത്, രണ്ട് റുക്നുകളാകുന്നു അന്നഫി വൽ ഇസ്ബാത്. നഫി എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ, അള്ളാഹു അല്ലാത്ത എല്ലാ ആരാധ്യന്മാരെയും നമ്മൾ നിരാകരിക്കുന്നു. വല്ലിസ്ബാത് ഇല്ലല്ലാഹ്, ഇബാദത്ത് അല്ലാഹുവിന് മാത്രം നമ്മൾ ഇസ്ബാത്ത് ചെയ്യുന്നു. ആ ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ താക്കോലിന്റെ പല്ലുകളാകുന്നു എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിന്റെ താക്കോലാകുന്നു. ഏതൊരു താക്കോലിനും സലഫുകൾ പറഞ്ഞതുപോലെ പല്ലുകൾ ഉണ്ടാകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന താക്കോലിന്റെ പല്ലുകളാകുന്നു അതിന്റെ ഏഴ് ഷർത്തുകൾ. അത് ഉപയോഗിച്ച് തുറന്നാലേ തുറക്കാൻ പറ്റുകയുള്ളൂ. അതിൽ ഒന്നാമത്തെ ഷർത്താകുന്നു അൽ ഇൽം, അതിന്റെ എതിര് അൽ ജഹൽ. രണ്ടാമത്തെ ഷർത്താകുന്നു അൽ യഖീൻ, അതിന്റെ എതിര് അശക് അർ റൈബ്. മൂന്നാമത്തെ ഷർത്താകുന്നു അൽ ഖബൂൽ, അതിന്റെ എതിര് അറദ്. നാലാമത്തെ ശത്താകുന്നു അൽ ഇൻഖിയാദ്, അതിന്റെ എതിര് അത്തർക്ക്. اقول قولي هذا واستغفر الله لي ولكم ولسائر المؤمنين والمؤمنات من كل ذنب فاستغفروه انه هو الغفور الرحيم. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. والحمد لله رب العالمين وصلى الله وسلم وبارك على محمد وعلى اله وصحبه اجمعين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.